നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിനോട് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം. ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് BJP. കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. ഓരോ പ്രദേശത്തും അവിടേക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. 38-ാമത് ദേശീയ ഗെയിംസിൽ 9 മെഡലുമായി കേരളം 7-ാം സ്ഥാനത്ത്. ICC Under-19 വനിത 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിനോട് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം. ബജറ്റ് നിർദ്ദേശങ്ങൾ മധ്യവർഗത്തിന് ആശ്വാസം പകരുമെന്നും ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്നും BJP നേതാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
12 ലക്ഷം രൂപയുടെ വരെ വാർഷിക വരുമാനത്തിന് ആദായ നികുതി നൽകേണ്ടതില്ലെന്ന ബജറ്റ് നിർദ്ദേശം മധ്യവർഗത്തിന് വളരെ ആശ്വാസം നൽകുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിലയിരുത്തി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കുകയും അവരിൽ നല്ലൊരു ശതമാനവും മധ്യവർഗത്തിലേക്ക് ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു. കാർഷിക, മത്സ്യബന്ധന, അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിലെ നിർദ്ദേശങ്ങൾ രാജ്യത്തെ വളരെ വേഗം വികസനത്തിലേക്ക് നയിക്കുമെന്നും ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും ഇത്രയേറെ ആനുകൂല്യങ്ങൾ നൽകിയ മറ്റൊരു ബജറ്റ് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന പ്രചാരണം വ്യാജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തോടൊപ്പം മധ്യവർഗത്തിന്റെ താൽപര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന സമഗ്ര ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. വയനാട് പുനരധിവാസം, വിഴിഞ്ഞം പദ്ധതി എന്നിവ കണക്കിലെടുത്ത് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും ബജറ്റിൽ അതേപ്പറ്റി ഒരു പരാമർശവുമില്ലെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നും റബ്ബറും നെല്ലുമടക്കം കാർഷിക മേഖലയ്ക്ക് അടിയന്തര സഹായം എന്ന ആവശ്യവും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ലെന്നും സെക്രട്ടേറിയറ്റ് ആരോപിച്ചു.
എയിംസ് അടക്കം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ ബജറ്റിൽ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയോട് കടുത്ത അവഗണനയാണ് ഈ ബജറ്റിലും ഉണ്ടായിരിക്കുന്നതെന്ന് അവർ വിലയിരുത്തി. തൊഴിൽ മേഖലയിലും തൊഴിലാളികളിലും ആശങ്ക ഉയർത്തുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിലേതെന്ന് മന്ത്രി V. ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം മുൻ വർഷത്തെ പോലെ 86,000 കോടി രൂപയായി നിലനിർത്തിയിരിക്കുകയാണ്. ഇത് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഭിന്നശേഷി സമൂഹത്തെ ഒട്ടും പരിഗണിക്കാത്തതാണ് കേന്ദ്ര ബജറ്റെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു കുറ്റപ്പെടുത്തി. ഭിന്നശേഷി സംഘടനകൾ നീണ്ടകാലമായി ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത നടപടിയെയും അവർ വിമർശിച്ചു. കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാരുടെ കൈവശം കൂടുതൽ പണമെത്താനും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വഴിയൊരുക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫലി അഭിപ്രായപ്പെട്ടു. ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. ആദായ നികുതി ഇളവിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുമെന്നും യൂസുഫലി വിലയിരുത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുരോഗമനപരമായ രൂപരേഖ തയ്യാറാക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വിലയിരുത്തി. ബജറ്റിലെ നികുതി പരിഷ്കാരങ്ങൾ, ബിസിനസ് സൌഹൃദ നയങ്ങൾ, തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവയെ ചേംബർ സ്വാഗതം ചെയ്തു. കേന്ദ്ര ബജറ്റ് ഇടത്തര ചെറുകിട വ്യാപാര കർഷക മേഖലകൾക്കെല്ലാം ഗുണകരമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും വിലയിരുത്തി. ബജറ്റ് ജനവിരുദ്ധവും കേരള വിരുദ്ധവുമാണെന്നാരോപിച്ച് DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി GPOയിലേക്ക് ഇന്നലെ വൈകിട്ട് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ഡോ ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ പരിശോധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സമിതി ചെയർമാൻ ജഗദംബിക പാലും അംഗം സഞ്ജയ് ജയ്സ്വാളും ചേർന്നായിരിക്കും റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. വ്യാഴാഴ്ച തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമിതി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. NDA അംഗങ്ങൾ നിർദ്ദേശിച്ച 14 ഭേദഗതികളോടുകൂടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഡൽഹിയിലെ 8 ആം ആദ്മി പാർട്ടി MLA മാർ BJPയിൽ ചേർന്നു. ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെ സാന്നിധ്യത്തിലായിരുന്നു AIPയിൽ നിന്ന് രാജിവെച്ച 8 പേരും BJPയിൽ അംഗത്വമെടുത്തത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓരോ പ്രദേശത്തും അവിടേക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കൃഷിവകുപ്പിന്റെയും തദ്ദേശഭരണ വകുപ്പിന്റെയും കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് തിർത്താലയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൃഷി സമൃദ്ധി സുസ്ഥിര തീർത്ഥാല പദ്ധതികൾക്ക് ആവശ്യമായ തുക കേര പദ്ധതിയിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 107 ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നത്. മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ മുസ്കാൻ അംഗീകാരം ലഭിച്ചു. മാതൃ ശിശു പരിചരണത്തിനായി മെഡിക്കൽ കോളേജ് നടത്തിയ ഇടപെടലുകൾക്ക് ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അംഗീകാരം ഏറെ അഭിമാനം നൽകുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് മുസ്കാൻ പുരസ്കാരം ലഭിക്കുന്ന 3-ാമത്തെ മെഡിക്കൽ കോളേജാണ് മഞ്ചേരിയിലേത്. 38-ാമത് ദേശീയ ഗെയിംസിൽ 9 മെഡലുമായി കേരളം 7-ാം സ്ഥാനത്ത്. 5 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമാണ് കേരളം സ്വന്തമാക്കിയത്. 14 സ്വർണം ഉൾപ്പെടെ 26 മെഡലുമായി സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡാണ് 1-ാമത്. ഇന്നലെ വുഷുവിൽ കെ മുഹമ്മദ് ജാസിലും നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജയറാവുമാണ് കേരളത്തിനായി സ്വർണം നേടിയത്. 200 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് വിഭാഗത്തിലാണ് സജൻ പ്രകാശിന്റെ 3-ാം സ്വർണം. വനിതാ വിഭാഗത്തിൽ ഹർഷിത ജയറാം 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ 2-ാം സ്വർണം സ്വന്തമാക്കി. ഗെയിംസിലെ ഫുട്ബോൾ 2-ാം മത്സരത്തിൽ കേരളത്തെ ഡൽഹി തോൽപ്പിച്ചു. മറുപടിയില്ലാത്ത 1 ഗോളിനാണ് കേരളത്തിന്റെ തോൽവി. ICC Under-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ ബയുമാസ് ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12-ന് മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് മത്സരം. 5 മത്സര പരമ്പര 3-1 ഇതിനകം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന മത്സര പരമ്പര വ്യാഴാഴ്ച തുടങ്ങും. ഈ മാസം 6, 9, 12 തീയതികളിലാണ് മത്സരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ അത്ലറ്റിക് മീറ്റിൽ കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജ് ലേണർ സപ്പോർട്ട് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. എറണാകുളം മഹാരാജാസ് കോളേജ് LFC, മലപ്പുറം മുണ്ടുപറമ്പ് ഗവൺമെന്റ് കോളേജ് LSE എന്നിവർക്കാണ് 2-3 സ്ഥാനങ്ങൾ. ISL ഫുട്ബോളിൽ പഞ്ചാബ് FCക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനും ജയം. ന്യൂഡൽഹിയിൽ ബംഗളൂരു FCയെ 2-3 ഗോളിനാണ് പഞ്ചാബ് തോൽപ്പിച്ചത്. കൊൽക്കത്തയിൽ മൊഹമ്മദൻ SCയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മോഹൻ ബഗാന്റെ വിജയം. ഇന്ന് ജംഷഡ്പൂർ FC ഗോവയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി രോഗനിർണയത്തിന് അശ്വമേധം 6.0 ഭവന സന്ദർശന ക്യാമ്പയിൻ കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഈ മാസം 12 വരെ നടക്കുന്ന പ്രചാരണത്തിൽ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ വീടുകളിലെത്തും. കുഷ്ഠരോഗ ബോധവൽക്കരണം, പ്രാഥമിക പരിശോധന, രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന, ചികിത്സ എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 29,03,787 പേരുടെ പരിശോധനയാണ് ജില്ലയിൽ പൂർത്തിയാക്കുക. ഫ്ലാഷ് കാർഡുകളുടെ സഹായത്തോടെ രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തും. 2 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരിലും തൊക്കു പരിശോധനയും നടത്തും. തൊലിപ്പുറത്ത് കാണുന്ന സ്പർശനശേഷി കുറഞ്ഞതോ ഇല്ലാത്തതോ, നിറം മങ്ങിയതോ ചുവന്നതോ ആയ പാടുകൾ, തടിപ്പുകൾ, തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം, വേദനയില്ലാത്ത വ്രണങ്ങൾ, കൈകാലുകളിലെ മരവിപ്പ്, കണ്ണടയ്ക്കാനുള്ള പ്രയാസം എന്നിവ ഉള്ളവർ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുഷ്ഠരോഗ ചികിത്സ സൌജന്യമാണ്.
ട്രയൽ റൺ തുടങ്ങി 6 മാസത്തിനകം 3,00,000 TEU ചരക്ക് കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ചരിത്രം കുറിച്ചു. 150 കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി TC ബിജുവിനെ നിയമിച്ചു. കഴിഞ്ഞ 8 മാസമായി കമ്മീഷണറുടെ അധിക ചുമതല അദ്ദേഹത്തിനായിരുന്നു. ആഗോള നിലവാരത്തോടെ മികച്ച വിദ്യാഭ്യാസം നാട്ടിൽ ലഭ്യമാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട്ട് ഒഡേപക് സംഘടിപ്പിച്ച വിദേശ വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാ ക്യാൻസർ നിയന്ത്രണ പദ്ധതിയായ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന സ്തനാർബുദം, ഗർഭാശയകള ക്യാൻസർ എന്നിവയുടെ ബോധവൽക്കരണവും സ്ക്രീനിങ്ങും ശക്തിപ്പെടുത്താനാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിനോട് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം. ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളം മാറിയെന്ന് BJP. കേരളത്തെ ബജറ്റ് പാടെ അവഗണിച്ചെന്ന് ഇടതു നേതാക്കൾ. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. ഓരോ പ്രദേശത്തും അവിടേക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി PRASAD. 38-ാമത് ദേശീയ ഗെയിംസിൽ 9 മെഡലുമായി കേരളം 7-ാം സ്ഥാനത്ത്. ICC Under-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.